SBS റേഡിയോ.
നമസ്കാരം ഡോക്ടർ പി ഇന്ദിര, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
മലയാളികൾ വളരെ അധികം കഴിക്കുന്ന മുരിങ്ങക്കായ ഒരു സൂപ്പർ ഫുഡ് എന്ന രീതിയിൽ കണക്കാക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നാൽ മുരിങ്ങയുടെ ഗുണങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തി കൂടിയതായിട്ടാണ് പല റിപ്പോർട്ടുകളിലും കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സൂപ്പർ ഫുഡ് എന്ന് മുരിങ്ങക്കായെ കണക്കാക്കുന്നതിൻ്റെ ഒരു ഒരു കാരണം എന്താണെന്ന് പറയാമോ?
അത് എന്തുകൊണ്ടെന്നാല് നമ്മൾ പച്ചക്കറികൾ പൊതുവെ സംരക്ഷിത ആഹാരം എന്നാണ് പറയപ്പെടുന്നത്. സംരക്ഷിത ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ദേഹത്തെ പല രോഗങ്ങളിൽ നിന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ മുരിങ്ങ എന്ന് പറയുന്നത് മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. അതിന്റെ ഇളം കായ്കള്, അതുപോലെ ഇലകള്, പൂക്കള് എല്ലാം പോഷക സമൃദ്ധവുമാണ്, അത് ഭക്ഷ്യയോഗ്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സൂപ്പർ ഫുഡ് എന്ന് നാം പറയുന്നത്.
ഓക്കേ, അപ്പോൾ മുരിങ്ങ മുരിങ്ങ മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ വേര് മുതൽ പൂവ് മുതൽ എല്ലാം ഭക്ഷ്യയോഗ്യമാണ് അല്ലേ?
അതിനെ അതുകൊണ്ട് തന്നെ അതിനെ ഒരു സർവ്വരോഗ സംഹാരിയായും കണക്കാക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ പലവിധ രോഗങ്ങൾക്കും അത് ഫലപ്രദമാണ്. അത് നേർക്കെട്ടില്ലായ്മ, അതായത് അത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ആന്റി ഫെർട്ടിലിറ്റി, പ്രജനനശേഷി കൂട്ടാൻ കഴിവുണ്ട്, ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ കരളിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുന്നു, കൂടാതെ ശരീരത്തിലെ സൂക്ഷ്മാണുക്കൾക്കെതിരെയും അത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് പോഷക മൂല്യം മാത്രമല്ല ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു വിളയാണ് മുരിങ്ങ. അതുകൊണ്ട് തന്നെ വീടായാൽ ഒരു മുരിങ്ങ വേണം എന്നാണ് നമ്മ ഇവിടെ സാധാരണ പറയാറുള്ളത്.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ജന്മസ്ഥലം അല്ലെങ്കിൽ മുരിങ്ങക്കായുടെ ഒരു ഉത്ഭവം എവിടെയായിരുന്നു?
അതായത് മുരിങ്ങയുടെ ജന്മദേശം ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ധാരാളമായിട്ട് മുരിങ്ങ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാല് നല്ല വരണ്ട കാലാവസ്ഥയിൽ വളരുന്ന ഒരു വിളയാണ് മുരിങ്ങ. അതുകൊണ്ട് തന്നെ അതിനൊരു കാലാവസ്ഥാ വ്യതിയാനത്തില് നമുക്ക് ജലത്തിന് ദൗർലഭ്യമുള്ള സ്ഥലങ്ങളില് മുരിങ്ങ നന്നായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിലും മറ്റും തീരപ്രദേശങ്ങളിലാണ്, നമ്മുടെ കോസ്റ്റൽ ഏരിയകളിലാണ് ധാരാളമായിട്ട് മുരിങ്ങ കാണപ്പെടുന്നത്. അത് നല്ല വിളവും തരുന്ന അത്തരം കാലാവസ്ഥ, വരണ്ട കാലാവസ്ഥയിലാണ്. പിന്നെ അതുപോലെ തന്നെ മണ്ണ് നല്ല ലൂസായിട്ടുള്ള മണ്ണ്, സാൻഡി സോയില്, മണൽ കലർന്ന മണ്ണാണ് മുരിങ്ങയ്ക്ക് ഏറ്റവും യോജിച്ചത്. അതുകൊണ്ട് തന്നെ അത് തീരപ്രദേശങ്ങളിൽ നമുക്ക് നന്നായി കൃഷി ചെയ്യാൻ യോജിച്ച ഒരു വിളയാണ് ഈ മുരിങ്ങ.
അപ്പോൾ മലയാളികൾ വളരെയധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
അതെന്താന്ന് വെച്ചാല് മിക്കവാറും കേരളത്തില് എല്ലാ വീട്ടുവളപ്പിലും തന്നെ മുരിങ്ങ ഇല്ലാത്തൊരു വീട്ടുവളപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുരിങ്ങയും കറിവേപ്പും ഒക്കെ മിക്കവാറും എല്ലാവരുടെയും തൊടികളിൽ കാണും. പിന്നെ ഇന്ത്യയില് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലാണ് ഇത് ധാരാളമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മുരിങ്ങക്കായ നേരെ പല വിദേശ രാജ്യങ്ങൾക്കും കയറ്റുമതി ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ മുരിങ്ങക്കായ ഉണങ്ങി പൊടിച്ച് പൊടിയാക്കിയിട്ട് അവര് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. മുരിങ്ങയുടെ ഇല പൊടിച്ച് മുരിങ്ങ ലീഫ് പൗഡർ എന്ന വിധത്തിൽ അവര് കയറ്റി അയക്കുന്നുണ്ട്. പക്ഷെ കേരളത്തില് മിക്കവാറും നമ്മൾ വീട്ടുവളപ്പില് പച്ചക്കറി കൃഷി എന്നുള്ള രീതിയിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു മുരിങ്ങയോ അല്ലെങ്കിൽ കറിവേപ്പോ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഭക്ഷ, പിന്നെ ഒട്ടും തന്നെ കീടനാശിനി പ്രയോഗം ഇല്ലാത്തൊരു വിളയാണെന്ന് പറയാം. അധികം രോഗകീടങ്ങളൊന്നും വിളക്കില്ല. അപ്പൊ നമുക്ക് വളരെ സേഫ് ടു ഈറ്റ്, ഒരു വിഷാംശവും ഇല്ലാതെ കഴിക്കാവുന്ന ഒരു പച്ചക്കറി കൂടിയാണ് മുരിങ്ങ. അതുകൊണ്ട് തന്നെ നമ്മൾ മുരിങ്ങക്കായ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മുരിങ്ങയുടെ ഇലയും ധാരാളമായിട്ട് നമ്മൾ കറി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് കേരളത്തില് മലയാളികൾ.
ഓക്കെ, അപ്പോൾ ഇതിൽ മുരിങ്ങക്കായുടെ അല്ലെങ്കിൽ മുരിങ്ങ മരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നു, ഇതിൻ്റെ സവിശേഷതകളും ഗുണങ്ങളും ഒന്ന് വിശദീകരിക്കാമോ?
നമ്മള് മലയാളികൾ അധികവും മുരിങ്ങ കായ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അതിൻ്റെക്കാൾ കൂടുതൽ പോഷക ഗുണമുള്ളതാണ് മുരിങ്ങയുടെ ഇല. ഇലയും പൂവും കായും നമുക്ക് ഉപയോഗിക്കാവുന്ന പച്ചക്കറിയായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൊക്കെ തന്നെ ധാരാളം മാംസ്യ അല്ലെങ്കിൽ പ്രോട്ടീൻ, പിന്നെ ജീവകം എ, ജീവകം സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ധാതുലവണങ്ങളായ കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, ഇരുമ്പ്, അതെല്ലാം ഇരുമ്പ് സത്വവും ധാരാളം ഉണ്ട്. ഇതിന് പുറമെ മുരിങ്ങ ഇലയിൽ ധാരാളം നാരടങ്ങിയിട്ടുണ്ട്. ഒരു ഭക്ഷ്യയോഗ്യമായ 100 ഗ്രാം ഇലയോ പൂവോ അല്ലെങ്കിൽ കായോ എടുക്കുകയാണെങ്കിൽ, ഇതിൽ ഇലയിലാണെങ്കിൽ മാംസ്യം ഒരു 7 മുതൽ 15 ഗ്രാം വരെ ഉണ്ടാവും. അതായത് 100 ഗ്രാം ഇല എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് 7 മുതൽ 15 ഗ്രാം വരെയാണ്. പൂക്കളിലാണെങ്കിൽ കുറച്ചും കൂടെ കുറയും, 2.5 മുതൽ 1.5 ഗ്രാം വരെ ഉള്ളൂ. പിന്നെ കായ്കളിലാണെങ്കിലും 2.5 ഗ്രാമാണ് പ്രോട്ടീൻ ഉള്ളത്. ഇലകളിലാണ് കൂടുതൽ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം ഉള്ളത്. ജീവകം സി അതുപോലെ ഇലകളിൽ 75 മുതൽ 300 മില്ലിഗ്രാം വരെ, അതായത് 100 ഗ്രാം ഇലയിൽ 75 മുതൽ 300 മില്ലിഗ്രാം വരെ ജീവകം സി കിട്ടും. പൂക്കളിലാണെങ്കിൽ ഒരു 75-150 മില്ലിഗ്രാം ആണുള്ളത്. കായ്കളിൽ അത് 40 മുതൽ 100 മില്ലിഗ്രാം വരെ ജീവകം സി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജീവകം എ ഏറ്റവും കൂടുതലുള്ളത് ഇലകളിലാണ്. അത് ഇലക്കറികളിലാണ് സാധാരണ ജീവകം എ കൂടുതലായിട്ടുള്ളത്. 35 മുതൽ 150 മില്ലിഗ്രാം വരെ കാണാം. അതുപോലെ കായ്കളിൽ അത് 40 മില്ലിഗ്രാം ഉണ്ടാവും ജീവകം എ. പൂക്കളിലും ഏകദേശം 10 മുതൽ 40 മില്ലിഗ്രാം വരെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ കാൽസ്യമാണ് മുരിങ്ങക്കായയിൽ കൂടുതലുള്ളത്. കാൽസ്യം എന്നുള്ള പറഞ്ഞത് ധാതുലവണമാണ്. അത് കായലാണെങ്കിൽ ഒരു 30 മില്ലിഗ്രാം ഉണ്ടാവും. ഇലകളിൽ 440 മില്ലിഗ്രാം ഇലക്കറിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഈ കാൽസ്യം നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ഗർഭിണിയായ അമ്മകൾക്ക് ഒക്കെ വളരെ നല്ലൊരു സോഴ്സാണ് മുരിങ്ങയുടെ ഇല. അതിനെ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ ഗുളിക രൂപത്തിൽ ഗർഭിണികൾ ഒഴുകേണ്ടതാണ്. അതിന് പകരം ഈ മുരിങ്ങയില ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഫോളിക് ആസിഡ് വേറെ ഗുളികയായിട്ട് കഴിക്കേണ്ടി വരില്ല. ധാരാളം ഇലക്കറിയായിട്ട് മുരിങ്ങയില അല്ലെങ്കിൽ ചീരയിലോ അങ്ങനത്തെ ഇലക്കറികൾ ധാരാളം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഫോളിക് ആസിഡും ലഭിക്കും. പിന്നെ ഞാൻ നാരിന്റെ കാര്യം പറഞ്ഞല്ലോ, നാര് ഒരു 100 ഗ്രാം ഇല എടുക്കുകയാണെങ്കിൽ അതിൽ 4.6 ഗ്രാമാണ് നാരിന്റെ തോത് പറയുന്നത്. ഈ നാര് ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടലിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യും. അത് പൈൽസ് അതുപോലെ വൻകുടലിലെ ക്യാൻസർ ബാധ എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ധാരാളം നാര് കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഈ ഇലക്കറികളിൽ അത് ധാരാളമായിട്ട് ഉണ്ട്.
ഓക്കെ ഡോക്ടർ പീന്ദ്ര, ഇതിൽ ഇപ്പോൾ ഇത് ഏത് രീതിയിൽ കഴിക്കുന്നതാണ് ഈ പോഷക അംശങ്ങൾ നഷ്ടപ്പെടാതെ ശരീരത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത് എങ്ങനെയാണ്?
സാധാരണ വേവിക്കും തോറും ചില പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന് പറയില്ലേ. അപ്പോ മുരിങ്ങയില കഴിക്കാൻ ഒരു എളുപ്പമാർഗം എന്താണെന്ന് വെച്ചാല്, നന്നായി വൃത്തിയിൽ കഴുകി എടുത്ത മുരിങ്ങയില നല്ല ചൂടുള്ള കഞ്ഞിയിൽ വെറുതെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ചൂടുള്ള ചോറിലോ ചേർത്ത് വേറൊന്നും വേവിക്കാതെ ഈ ആ ചൂടിന്റെ ഒരു ആവി കൊണ്ട് മാത്രം വെന്തോ ഇല കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇല കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ദോശ മാവിൽ കുറച്ച് ഇലയൊക്കെ ഇട്ട് ചേർത്ത് അത് ദോശയുടെ ഒപ്പം അല്ലെങ്കിൽ ചപ്പാത്തി മാവിൽ ഇല കുറച്ച് മുരിങ്ങ ഇല ചേർത്ത് കുഴച്ച് അതിനകത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എഗ് സ്ക്രാമ്പിളിംഗ് മുട്ട പൊരിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഇല വെതറിട്ട് കൊടുത്താൽ അത് കുട്ടികളുടെ ഉള്ളിൽ അവരറിയാതെ തന്നെ അത് ചെയ്യുകയും ചെയ്യും. അത് പോഷക ഗുണം, അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷക ഗുണം കൂട്ടുകയും ചെയ്യും. പിന്നെ മുരിങ്ങക്കായ നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. നമ്മൾ പലതരത്തിൽ തോരൻ വെക്കാനും തീയൽ അല്ലെങ്കിൽ സാമ്പാർ ഇതിലൊക്കെ ഒരു അവിഭാജ്യ ഘടകമാണ് നമുക്ക് മുരിങ്ങക്കായ. പൂവ് അതുപോലെ നല്ല പൂവ് കൊഴിഞ്ഞ പൂവാണെങ്കിലും അത് വൃത്തിയായി കഴുകിയെടുത്ത് നമുക്കത് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ് പൂവുകൊണ്ടുള്ള തോരൻ.
അതിൽ പൊടിയായിട്ട് കിട്ടുന്നത് അതില് അത് എത്രമാത്രം ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം നല്ലതാണ്?
ആ അത് കഴിയുന്നതും നമ്മൾ ഏത് പച്ചക്കറി ആവുമ്പോഴും ഫ്രഷ് ഫോമിൽ, അത് സാലഡ് ഫോമിൽ, വേവിക്കാതെ റോ ഫോമിൽ കഴിക്കണം എന്നാണ് പറയുക. അപ്പൊ ഉണക്കി പൊടിക്കുമ്പോൾ അതിന്റെ പോഷക മൂല്യം കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും പുതിയതായിട്ട് നേരെ ചെടിയിൽ നിന്ന് പറിച്ച് കഴിക്കണ അത്ര പോഷക മൂല്യം നമുക്ക് ചിലപ്പോൾ പൊടിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല. എന്നാലിപ്പം മുരിങ്ങ കായ ഇല്ലാത്ത സീസണിൽ ഇപ്പോ നമുക്ക് ആ മുരിങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടാം. പല സ്റ്റാർ ഹോട്ടൽസിലൊക്കെ അവർ ഉപയോഗിക്കുന്ന മുരിങ്ങയുടെ അകത്തെ കാമ്പ് ചുരന്ന് എടുത്ത് പൊടിച്ചിട്ട് ആ പൊടി ഉപയോഗിച്ച് മുരിങ്ങ പൗഡർ എന്ന് പറയുന്നത് ആ പൊടി കിട്ടാനുണ്ട് വിപണിയിൽ. അത് തമിഴ്നാട്ടിലെ ഒരു കുടിൽ വ്യവസായമാണ്. അവർ മുരിങ്ങ അധികമുള്ള സമയത്ത് അത് ഉണക്കിയെടുത്ത് അതിന്റെ കാമ്പ് പൊടിച്ചിട്ട് ആ മുരിങ്ങ പൗഡറാണ് ഈ ഒരു ആ സാമ്പാറിനൊരു സ്പെഷ്യൽ മണം കിട്ടാൻ വേണ്ടി ആ പൗഡർ അവർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് മുരിങ്ങക്കായ് കിട്ടാത്ത സമയത്ത്. അതുപോലെ തന്നെ മുരിങ്ങ ലീഫ് പൗഡർ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ട് അത് കിട്ടുന്നത്. അതുപോലെ മുരിങ്ങ ലീഫ് കാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതൊക്കെ ആയുർവേദ ഗുളികയായിട്ട് തന്നെ കുട്ടികൾക്ക് വളർച്ച കുറയ്ക്കാൻ അനീമിക്കായിട്ടുള്ള കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഡൈജഷൻ കൂട്ടാനൊക്കെ ആയിട്ട് ഈ മുരിങ്ങയുടെ ഇല പൊടിച്ചുള്ള ആ പൊടി എല്ലാ സ്ഥലത്തും മുരിങ്ങയുടെ ഇല കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പൗഡറൊക്കെ ഒരു ഉപയോഗിക്കാം നമുക്ക്.
ഡോക്ടർ പീന്ദ്ര, ഇതിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പലപ്പോഴും ഒരു ഫ്രോസൺ ആയിട്ടുള്ള മുരിങ്ങ കായാണ് ലഭ്യമാകുന്നത്, കാരണം ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എത്രമാത്രം അതിന്റെ ഒരു പോഷകാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്?
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രഷ് കിട്ടാതെ വരുമ്പോ നമുക്ക് പിന്നെ നിർത്തിയില്ല, നമ്മൾ ഫ്രോസൺ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഡ്രൈ ചെയ്യണ അത്ര ലോസ് വരുന്നില്ല എന്ന് തോന്നുന്നു. ഫ്രോസൺ ചെയ്യുമ്പോൾ ന്യൂട്രിയൻസിന്റെ അധികം ലോസ് അതിനകത്ത് വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഫ്രോസൺ വെജിറ്റബിൾസ് ഇപ്പൊ നമ്മൾ ഈവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചില വെജിറ്റബിൾസ് ഉപയോഗിക്കേണ്ട, അപ്പോഴൊക്കെ കുറച്ച് ന്യൂട്രിയൻസ് ലോസ് ഉണ്ടാവും. എങ്കിലും അത് ഉണക്കിയെടുക്കണതിന്റെ അത്ര ഒരു ഇത് വരുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, ഇനി ഡോക്ടർ പീന്ദ്ര, ഇതിൽ ഔഷധ ഗുണങ്ങളെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാമോ, ഔഷധ ഗുണങ്ങളെ കുറിച്ച്?
അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുരിങ്ങ ഒരുപാട് അസുഖങ്ങൾക്ക് എതിരെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പല രോഗങ്ങള് മുരിങ്ങ ഇല സത്ത് പ്രമേഹം അതായത് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കുടലിനകത്തെ മലിന വസ്തുക്കൾ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ കണ്ണ്, ചെവി, തൊണ്ട എന്നിവയുടെ അണുബാധ ഇല്ലായ്മ, അത് അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ഈ മുരിങ്ങയുടെ ഇല ഉപയോഗിച്ച് അല്ലെങ്കിൽ മുരിങ്ങയുടെ തൊലി ഉപയോഗിച്ചുള്ള കഷായങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പുരുഷ ഹോർമോൺ ഉത്തേജനത്തിന് മുരിങ്ങയുടെ പൂവ് സഹായിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ പേശി അനുബന്ധ രോഗങ്ങൾ ശമിപ്പിക്കാൻ, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൈൽസ്, മൂലക്കുരു, അതുപോലെ വൻകുടലിലുള്ള ക്യാൻസർ, അതിനൊക്കെ അത് ക്യാൻസർ വന്നത് നടക്കാനല്ല, ഒരു പരിധിവരെ നമുക്ക് ഇതിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ വക ഇലക്കറികളൊക്കെ ധാരാളം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ. പിന്നെ അതുപോലെ കരള്, പിത്താശയം എന്നിവയിലൊക്കെ വിഷാംശം നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങക്കൊരു തൈലം ഉണ്ട് വിപണിയിൽ, അത് സന്ധിവാദത്തിന് ഉപയോഗിച്ച് വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.
അപ്പോൾ ഇതിൽ ഈ ഔഷധ ഗുണങ്ങൾ എത്രമാത്രം ഒരു സയന്റിഫിക് എവിഡൻസുകൾ ഉണ്ട് ഈ ഔഷധ ഗുണങ്ങൾക്ക്?
ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി ഒരുപാട് റിസർച്ച് ഗവേഷണ പ്രബന്ധങ്ങളുണ്ട് നമുക്ക്. ഇത് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ്, അവരൊക്കെ ഒരുപാട് വർക്കുകൾ ഇതിനകത്ത് ഓരോ പ്രോപ്പർട്ടിയും ഇതിന്റെ ഗുണങ്ങളെ പറ്റി നടത്തിയിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങൾ കേരളത്തിനകത്തുനിന്നല്ല പുറത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുനിന്നാണ് ലാബുകളിൽ നിന്നാണ് അധികം റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുരിങ്ങ അവരൊക്കെ ഒരു പറയണത് ഇത് മിറക്കിൾ ട്രീ എന്നാണ്, അവർ ഒരു അത്ഭുത വിളയാണെന്നാണ് അവർ പറയണത്. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതിന്റെ എല്ലാ ഭാഗങ്ങളും യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡന്റ് വാല്യൂ കൂടുതലാണ്. ഒരു സർവ്വരോഗ സംഹാരി ആയിട്ടൊക്കെയാണ് മുരിങ്ങ വിശേഷിപ്പിക്കുന്നത്.
ഇനി മുരിങ്ങ എത്ര തരം മുരിങ്ങ പോലെ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം എത്ര തരം മുരിങ്ങയുണ്ട്, ഇതിൽ ഏതിനാണ് കൂടുതൽ ഒരു ഗുണങ്ങളുള്ളത്?
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലാണ് മുരിങ്ങ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് തരം മുരിങ്ങയാണുള്ളത്, ഒരാണ്ടൻ മുരിങ്ങ അല്ലെങ്കിൽ ആനുവൽ ഡ്രംസ്റ്റിക്ക് എന്ന് പറയും. പിന്നെ നമ്മുടെ നാട്ടില് ഈ വീട്ടുവളപ്പിലൊക്കെ ചെയ്യണം നമ്മൾ പെരിനിയൽ ടൈപ്പ്, അതായത് ദീർഘകാലം വിളവ് തരുന്ന ഇനങ്ങൾ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, ആനുവൽ ഡ്രംസ്റ്റിക്ക് എന്ന് പറഞ്ഞാല് അത് പെട്ടെന്ന് വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാവുന്ന തൈകളാണ്. അത് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. നമുക്ക് ആ ഫസ്റ്റ് ആദ്യത്തെ കൊല്ലം തന്നെ ആ ഒരാണ്ടൻ മുരിങ്ങയെന്ന് നല്ല വിളവെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ആ വിളവെടുത്തതിന് ശേഷം അവരത് വെട്ടി നിർത്തി വീണ്ടും ഒരു ആറുമാസം കഴിയുമ്പോൾ വിളവെടുക്കും. അങ്ങനെ ഒരു മൂന്നോ നാലോ കൊല്ലം അത് ഒരാണ്ട് മുരിങ്ങ നിർത്തിയതിന് ശേഷം വിളവെടുപ്പ് കഴിഞ്ഞാൽ ആ അത് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും അവര് മുരിങ്ങയുടെ തൈ നടുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരാണ്ട മുരിങ്ങ എന്ന് പറയുന്നത്. അത് തമിഴ്നാട്ടിലെ വലിയ എസ്റ്റേറ്റ് പോലെയാണ് ഈ മുരിങ്ങ തോട്ടങ്ങൾ കാണുക. ഒരുപാട് ഏക്കറിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ചില ഇനങ്ങളുണ്ട്, PKM1 എന്നൊക്കെ പറഞ്ഞ. അത് PKM എന്ന് പറഞ്ഞാൽ മതിൽക്കിടക്കത്തുള്ള പെരിയകുളം, പെരിയകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോർട്ടിക്കൾച്ചർ കോളേജ് ഉണ്ട്. അവര് വികസിപ്പിച്ചെടുത്ത ഇനങ്ങളാണ് PKM1 അല്ലെങ്കിൽ PKM2 പെരിയകുളം. അതൊക്കെ ഇതുപോലെ ലാർജ് സ്കെയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണം. അതുകൊണ്ടാണ് അവിടെയാണ് അവര് കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു എന്താ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കീടങ്ങളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് വിഷപ്രയോഗമൊക്കെ നടത്തും. അതുകൊണ്ടാണ് പല എക്സ്പോർട്ട് അയക്കുമ്പോൾ മുരിങ്ങയിൽ വിഷാംശം കൂടുന്നു കാണുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ കേരളത്തിലെ സ്ഥിതി അതല്ല. കേരളത്തിൽ നമ്മൾ വീട്ടുവളപ്പിൽ തന്നെയാണ് മിക്കവാറും മുരിങ്ങ. വലിയ വാണിജ്യാടിസ്ഥാനത്തിലൊന്നും കൃഷി ചെയ്യണവരധികം ഇല്ല. വീട്ടുവളപ്പിൽ ഒന്നോ മുരിങ്ങ രണ്ടോ മുരിങ്ങ മരങ്ങൾ ഉണ്ടാവും. അത് നാടൻ മുരിങ്ങ എന്ന് പറയും. അതാണ് നമ്മൾ പെരിനിയൽ മുരിങ്ങ. ഒരു നട്ട് കഴിഞ്ഞാൽ നമുക്ക് 15-20 കൊല്ലക്കാലം അത് വിളവെടുക്കാൻ പറ്റും. അതിപ്പോ നമ്മൾ തൈയല്ല നടന്നെ, നമ്മളൊരു 1.5 മീറ്റർ നീളമുള്ള കമ്പുകളാണ് മുറിച്ച് നടന്നത്. ആ നട്ട് ഒരു 8-9 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൂക്കാനും കായ്ക്കാനും, ചില ഇത് ആദ്യത്തെ കൊല്ലം തന്നെ പൂവും വിടും, അല്ലെങ്കിൽ 2-3 കൊല്ലത്തിന് ശേഷമാണ് അത് നല്ല വിളവ് തരാൻ തുടങ്ങുക. അങ്ങനെ അത് 2 കൊല്ലം കഴിഞ്ഞ് വിളവ് തുടർന്ന് ഒരു 15 കൊല്ലക്കാലം നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ വീട്ടുവളപ്പിലൊക്കെ നടുമ്പോ 1-2 മരങ്ങൾ വരുമ്പോ നമ്മൾ അതിൽ മരുന്നൊന്നും അടിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഒട്ടും തന്നെ വിഷാംശം ഉണ്ടാവില്ല, നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. പക്ഷെ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതില് ചിലപ്പോ നമുക്ക് വിഷപ്രയോഗം നടത്തേണ്ടി വരും, ധാരാളം പുഴുക്കളും കീടങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോഴാണ് അതിനകത്ത് ഈ വിഷാംശമൊക്കെ പല സ്ഥലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നതും കേരളത്തിലെ നാടൻ മുരിങ്ങയാണ് നമ്മൾ കൂടുതൽ ചെയ്യണത്.
അപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തോളം ഒരു മുരിങ്ങ നിൽക്കുമെന്നാണ് പറയുന്നത്.
ആ പറഞ്ഞു. അപ്പോ ഞങ്ങളിവിടെ കേരള കാർഷിക സർവകലാശാല അത്യുൽപാദന ശേഷിയുള്ള അങ്ങനത്തെ ഒരു മുരിങ്ങേനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കുറെ കാലം വിളവ് തരുന്ന ഒരു ഇനാണ്. അനുപമ എന്നാണ് അതിന്റെ പേര്. അനുപമ എന്ന് പറഞ്ഞ ഇനാണ് അത്. ഇതുപോലെ ഒരു നാടൻ മുരിങ്ങേനെയാണ്. അത് ഇതിന്റെ കമ്പുകൾ നട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അത് നട്ട് ഇതുപോലെ 2 വർഷമൊക്കെ കഴിയുമ്പോൾ നല്ല വിളവ് തരാൻ തുടങ്ങും. ഒരു മരത്തിൽ നിന്ന് നമുക്ക് ശരാശരി ഒരു കൊല്ലം 30 കിലോ വരെ മുരിങ്ങക്കായ കിട്ടും. ഒരു ഏകദേശം 60 സെന്റിമീറ്റർ നീളമുള്ള മുരിങ്ങക്കായ, 2 അടിയോളം നീളമുള്ള മുരിങ്ങക്കായാണ്. അത് നാടൻ മുരിങ്ങക്കായാണ്. അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനമാണ്. ഇപ്പൊ ഞങ്ങൾ അത് വിപുലമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാ കൊല്ലവും ഒരു 10-30 കമ്പുകൾ നമ്മൾ കൃഷിക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതിനി കേരളത്തിലെ തന്നെ എല്ലാ വീടുകളിലും അത് നടണം എന്നാണ് ഞങ്ങൾക്ക് ഉദ്ദേശം. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ അതിനുള്ള കമ്പുകൾ എല്ലാ കൊല്ലവും ധാരാളമായിട്ട് ഉത്പാദിപ്പിച്ച് കൃഷിക്കാർക്ക് കൊടുത്തു വരുന്നുണ്ട്.
ഡോക്ടർ പീന്ദ്ര, ഇനി മറ്റൊരു ചോദ്യം, അവസാനമായിട്ടൊരു ചോദ്യം കൂടി ഉള്ളത്, ഇതിലിപ്പോ എന്തെങ്കിലും ഒരു ദോഷ വശമുണ്ടോ മുരിങ്ങ കഴിക്കുന്നത്? അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട്
കഴിക്കുന്ന വെച്ചാല് മുരിങ്ങ ഇല, സാധാരണ എല്ലാ ഇലക്കറികൾക്കും നമ്മള് ആന്റി ന്യൂട്രിയൻസ് ഉണ്ട് എന്ന് പറയാം. അതായത് ഓക്സലേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ്. ഓക്സലേറ്റ് ആൻഡ് നൈട്രേറ്റ്സ് ഇപ്പൊ നമ്മൾ ഈ തക്കാളി പറയുന്നുണ്ട്, അതുപോലെ ഇലക്കറികളില് ചീര പോലെയുള്ള, നമ്മൾ പണ്ട് പറയല് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇലക്കറികളായാലും ഒരു ലിമിറ്റ് വിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇലക്കറികൾ തന്നെ കഴിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഓക്സലേറ്റ്സ് നൈട്രേറ്റ്സും അതിന്റെ ആന്റി ന്യൂട്രിയൻസും എന്നാണ് പറയുക പൊതുവെ ഇലക്കറികളിൽ. അതിന്റെ അംശം കൂടുമ്പോഴാണ് ഈ സ്റ്റോൺ ഉണ്ടാവണമെന്ന് പറയില്ലേ നമ്മള് യൂറിനറി സ്റ്റോൺസ്, അതൊക്കെ ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കാൽസ്യം ആയിട്ട് ഈ ഓക്സലേറ്റ് കമ്പൈൻ ചെയ്തിട്ട് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാവും. അത് പിന്നെ ഈ ഓക്സലേറ്റ് കണ്ടന്റ് കൂടുതൽ തക്കാളി കൂടുതൽ കഴിക്കരുത്, കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ യൂറിൻ സ്റ്റോൺ ഉള്ളവരൊക്കെ എന്ന് പറയണത് ഏതുകൊണ്ടാണ്. അങ്ങനത്തെ ചില ആന്റി ന്യൂട്രിയൻസ് മുരിങ്ങയുടെ ഇല, അതേ മുരിങ്ങയുടെ ഇലയല്ല മിക്കവാറും എല്ലാ ഇലക്കറികളിലും ചീരയിലൊക്കെ അത് ധാരാളമുണ്ട്. അപ്പോ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഡെയിലി നമ്മൾ ഇലക്കറികൾ കഴിക്കണില്ലല്ലോ. ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം അതിൽ ഉദിക്കുന്നില്ല. മിക്കവാറും നമ്മൾ മിതമായ തോതിൽ തന്നെയാണ് ഇത്. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ കഴിക്കാൻ പോകണില്ല. നമ്മൾ 200 ഗ്രാം ലീഫി വെജിറ്റബിൾസ് പെർ ഡേ ഒക്കെയാണ് പറയണത്. ഒരു പ്രായപൂർത്തിയായ ഒരാള് കഴിക്കണം, അത് ഗർഭിണികളും അല്ലെങ്കിൽ മുലയോട്ടുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇലക്കറികൾ കഴിക്കണം. പക്ഷെ നമ്മളിപ്പോ ഡെയിലി മുരിങ്ങയിലൊന്നും കഴിക്കണില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അതവിടെ ഉദിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത്.
വളരെയധികം നന്ദി മുരിങ്ങയുടെ ഗുണങ്ങളെ കുറിച്ച് എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടർ പി ഇന്ദിര.
നമസ്കാരം.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.